السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, ഇമാം ഇബ്നു അബിൽ അസ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് ഏതാനും മാസങ്ങളായി നാം പഠിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വളരെ ഭംഗിയായി പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 100 വരികളിൽ ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ല തയ്യാറാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ അൽ ഉർജൂസത്തുൽ മീഇയ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ അവിടുത്തെ മദീന ജീവിതത്തിലെ 9ാം വർഷം വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അൽഹംദുലില്ല കഴിഞ്ഞ 25 ദർസുകളിലായി നാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ കാര്യങ്ങൾ കേൾക്കുവാനും അതിലുള്ള ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രൂപത്തിൽ തിട്ടപ്പെടുത്താനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് അവശേഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന വർഷമാണ്. ചില തടസ്സങ്ങൾ കാരണത്താൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ദർസെടുക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇൻഷാ അള്ളാഹ് നമുക്കിനി ബാക്കിയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന വർഷമാണ്. ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉർജൂസയിൽ പരാമർശിക്കുന്നതനുസരിച്ച് അവസാനത്തെ വർഷമാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഏതാനും ദർസുകൾക്ക് മുമ്പ് നാം സൂചിപ്പിച്ചിരുന്നു, അറബി വർഷം തുടങ്ങുന്നതും അതുപോലെ തന്നെ അറബി വർഷം അവസാനിക്കുന്നതും ഏത് മാസത്തിലാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. സാധാരണ പണ്ഡിതന്മാർ സ്വീകരിച്ചിരിക്കുന്ന അഭിപ്രായമല്ല ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ല സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇൻഷാ അള്ളാഹ് കഴിഞ്ഞ ദർസുകൾ കേട്ടവർക്ക് മനസ്സിലാകും. എന്നിരുന്നാലും ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ല ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന വർഷത്തെക്കുറിച്ചാണ്. പ്രവാചക ജീവിതത്തിലെ അവസാന വർഷം നടന്നിരിക്കുന്ന 5 സംഭവങ്ങളാണ് ഇവിടെ ഇബ്നു അബിൽ അസ് റഹിമഹുല്ല പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വമാത ഇബ്രാഹീമു ഫിൽ ആമിൽ അഖീരി വൽ ബജലി അസ്ലമ വസ്മുഹു ജരീർ വഹജ്ജ ഹജ്ജത അൽ വദാഇ ഖാരിന വവഖഫ അൽ ജുമഅത ഫീഹാ ആമിന വഉൻസിലത് ഫിൽ യൗമി ബുശ്റ ലകും അൽ യൗമ അക്മൽതു ലകും ദീനകും وموت ريحانة بعد عوده و29 مدة من بعده ويوم الاثنين قضى يقينا إذ أكمل 63 والدفن في بيت ابنة الصديق في موضع الوفاة عن تحقيق ومدة التمريض 5 شهر وقيل بل 3 و5 فدري وتمت الأرجوزة المئية في ذكر حال أشرف البرية صلى عليه الله ربي وعلى صحابه وآله ومن تلا. ഇതാണ് പ്രവാചക ജീവിതത്തിലെ അവസാനത്തെ വർഷത്തെക്കുറിച്ച് ഇമാം ഇബ്നു അബിൽ അസ് റഹിമഹുല്ല പരാമർശിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, വമാത ഇബ്രാഹീമു ഫിൽ ആമിൽ അഖീരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹീം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ചാണ്. ഹിജറ 8ാം വർഷം നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അവിടെ നാം സൂചിപ്പിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചത് ഹിജറ 8ാം വർഷത്തിലാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഇസാബയിൽ പറയുന്നു, ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ, ഇബ്രാഹിം പ്രവാചകന്റെ മകനായ ഇബ്രാഹിമിന്റെ മാതാവ് മാരിയത്തുൽ ഖിബ്തിയയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീകളിൽ ഒരാളായ മാരിയയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചത്. ولدته في ذي الحجة سنة 8 هجرة 8 വർഷം ذو الحجة മാസത്തിലാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ومات سنة 10 هجرة 9ാം വർഷം ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഹിജറ 10ാം വർഷം ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അഥവാ ഹിജറ 8 ذو الحجة അവസാന മാസത്തിൽ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനിച്ചു. ഹിജറ 10ൽ മരണപ്പെട്ടു. 2 വയസ്സ് തികയും മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയപ്രകാരം ആ കുട്ടി മരണപ്പെട്ടു. മുലയൂട്ടൽ പൂർത്തീകരിക്കാൻ പോലും ആ കുട്ടിക്ക് സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പിതാവിനെ പോലെയും തന്റെ മകന്റെ വേർപാട് അവിടുത്തെ ജീവിതത്തെ അല്ലെങ്കിൽ അവിടുത്തെ മനസ്സിനെ വല്ലാതെ നോവിപ്പിച്ചിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു ഇബ്രാഹിം. പ്രവാചകൻ വളരെയധികം സ്നേഹിച്ചു. അത് സ്വാഭാവികമാണ്. ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം തന്റെ മകനോട് സ്നേഹമുണ്ടാകും, ഇഷ്ടമുണ്ടാകും, അത് സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം എന്ന് പറയുന്ന തന്റെ കുട്ടിയെ മുലയൂട്ടാൻ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ സൈഫിന്റെ അരികിലേക്ക് പോയി. ആരാണ് അബൂ സൈഫ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകനായ ഇബ്രാഹിമിന് പാല് നൽകാൻ ഏൽപ്പിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവാണ് അബൂ സൈഫ്. അദ്ദേഹത്തിന് അരികിലേക്ക് പോയി, അവിടുന്ന് ഇബ്രാഹിമിനെ, തന്റെ മകനായ ഇബ്രാഹിമിനെ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകളിലേക്ക് എടുക്കുകയും അവിടുന്ന് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുകയും അവിടുന്ന് ചുംബിക്കുകയും ആ കുട്ടിയെ മണക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരികെ പോയി. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനുശേഷം മറ്റൊരു ദിവസം പ്രവാചകന്റെ മകനായ ഇബ്രാഹിമിന്റെ അരികിലേക്ക് നാം പോയപ്പോൾ, ഇബ്രാഹിം അന്ന് മരണമാസന്നമാകുന്ന സമയത്താണ്, അവിടുന്ന് മരണപ്രയാസം കാണിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ അവിടുന്ന് വേദനിച്ചു, അവിടുത്തെ മനസ്സ് വേദനിച്ചു. താൻ ഇഷ്ടപ്പെടുന്ന, താൻ വളരെയധികം സ്നേഹിക്കുന്ന തന്റെ ചെറിയ കുട്ടി, 2 വയസ്സ് പോലും പ്രായമാകാത്ത ആ കുട്ടി മരണത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ കരയുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, ഇബ്നു ഔഫ് ഇന്നഹ റഹ്മഹ, ഇത് അല്ലാഹു വെച്ചിരിക്കുന്ന കാരുണ്യമാണ്. എന്റെ മകനോട് എനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന കാരുണ്യമാണ്, അതുകൊണ്ടാണ് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് മറുപടി നൽകി. അതിനുശേഷം പ്രവാചകന്റെ മകനായ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നൽ ഐന ലതദ്മ വൽ ഖൽബ് യഹ്സൻ വല നഖൂലു ഇല്ലാ മാ യർദ റബ്ബുന വഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിമിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്, ഹൃദയത്തിന് വളരെ വലിയ വേദനയുണ്ട്, മനസ്സ് പിടക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വാക്ക് നാം പറയുകയില്ല. ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അള്ളാഹുവാണ് നിന്നെ ജീവിപ്പിച്ചത്, അള്ളാഹുവാണ് നിന്നെ മരിപ്പിക്കുന്നത്. നിന്റെ വേർപാടിൽ നമുക്ക് വേദനയുണ്ട്, വ്യസനമുണ്ട്, എന്നിരുന്നാലും അള്ളാഹുവിന്റെ വിധിയായതുകൊണ്ട് അതിൽ ക്ഷമ കൈക്കൊള്ളാം എന്നല്ലാതെ മറ്റൊരു രീതി നാം സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്രാഹിം മരണപ്പെടുമ്പോൾ 16 അല്ലെങ്കിൽ 17 മാസമായിരുന്നു അവിടുത്തെ പ്രായം. ഇബ്രാഹിം മരണപ്പെടുമ്പോൾ ഏകദേശം 16 മാസമാണ് ആ കുട്ടി ജീവിച്ചത്, അത് 1.5 വർഷം അല്ലെങ്കിൽ 17 മാസമാണ് ആ കുട്ടി ജീവിച്ചത്. ഇതിലൊക്കെ നമുക്ക് പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ നേതാവ്, മുസ്ലിമീങ്ങളുടെ നേതാവ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകുന്ന അവിടുത്തെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ആ വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് ജീവിതത്തിൽ സഹിച്ച പ്രയാസം എത്രയാണ്, എത്രമാത്രം വേദനകൾ അവിടുന്ന് അനുഭവിച്ചു, എത്രമാത്രം നൊമ്പരങ്ങൾ ആ ജീവിതത്തിൽ അവിടുന്ന് അനുഭവിച്ചു. തന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം മക്കളെ നൽകി, 7-8 മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയെങ്കിലും അവിടുത്തെ ജീവിത അവസാനം വരെ ഫാത്തിമ ഒഴികെ ഒരു കുട്ടിയും ഉണ്ടായിട്ടില്ല. എല്ലാ കുട്ടികളും അവിടുത്തെ ജീവിതത്തിൽ തന്നെ മരണപ്പെട്ടു, എല്ലാവരും മരണപ്പെട്ടു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരിക്കുന്ന കുട്ടികളൊക്കെ എല്ലാവരും ചെറുപ്പത്തിൽ മരിച്ചു പോവുക, ഒരു കുട്ടി പോലും ബാക്കിയാവാത്ത രൂപത്തിൽ ഒരു കുട്ടി മാത്രം, ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം ബാക്കിയായി, ബാക്കി എല്ലാവരും മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് എത്ര വലിയ വേദനയായിരിക്കും. ഇതൊക്കെ നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു. പക്ഷേ നാം ആരും നമ്മുടെ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു മേഖല ചിന്തിക്കാറില്ല. നമ്മളൊക്കെ പ്രവാചകനെ പറ്റി പ്രവാചകന്റെ ഹദീസുകൾ പറയും, പ്രവാചകനെ കുറിച്ച് നമ്മൾ പലതും പറയും. പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ അവിടുന്ന് സഹിച്ചിരിക്കുന്ന വേദനകൾ, അവിടുന്ന് സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, നമുക്കെ ചെറിയൊരു പ്രയാസം വരുമ്പോൾ പലതരത്തിലുള്ള അള്ളാഹുവിന്റെ ഖദറിന് യോജിക്കാത്ത പല സംസാരങ്ങൾ നമ്മൾ നടത്താറുണ്ട്, അല്ലെങ്കിൽ നടത്തി പോകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ എല്ലാ കുട്ടികളും, ഒരു കുട്ടി ഒഴികെ, ഒരു പെൺകുട്ടി ഒഴികെ എല്ലാവരും മരണപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷമനായിട്ടില്ല, അവിടുന്ന് സബർ ചെയ്തു. ഇതായിരിക്കണം ഒരു മുസ്ലിമിന്റെ ജീവിതം, ഇതായിരിക്കണം ഒരു മുസ്ലിം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട സ്വഭാവ ഗുണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ പറഞ്ഞു വന്നത് പ്രവാചകന്റെ മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന വർഷമാണ് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില സഹാബികൾ പറയുന്നതായി കാണാം. അബ്ദുല്ലാഹിബിൻ ഔഫയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം. അഥവാ ഇബ്രാഹിം എങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു നബിയാകുമായിരുന്നു. അത് മനസ്സിലാക്കി തരുന്നത് അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ്, ഇബ്രാഹിമിന്റെ മഹത്വത്തെയാണ്. അതല്ലെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്ന് നമുക്കറിയാം. ഏതുപോലെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉമറായിരിക്കും, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉമറായിരിക്കും എന്ന് പറഞ്ഞാൽ ഉമറിന്റെ മഹത്വമാണ് മനസ്സിലാക്കി തരുന്നത്. അതല്ലാതെ ഒരിക്കലും പ്രവാചകന് ശേഷം ഉമർ നബിയാകും എന്നൊരു ആശയം അതിലില്ല. അതുപോലെ ഇബ്രാഹിമിനെ കുറിച്ചും സഹാബികൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രയും അധികം മഹത്വമുള്ള ഒരു വ്യക്തിയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. മരണപ്പെട്ട ദിവസം അന്നവിടെ സൂര്യഗ്രഹണം സംഭവിച്ചു. ചില ആളുകളൊക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം പ്രവാചകൻ അത്രയും അധികം സ്നേഹിക്കുന്ന ആ കുട്ടി മരിച്ച ദിവസമായതുകൊണ്ടാണ് സൂര്യന് ഗ്രഹണം ബാധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വേദനിക്കുന്ന സമയത്ത് തന്റെ മകൻ മരണപ്പെട്ട ആ ദിവസത്തിൽ ജനങ്ങൾ പിഴച്ച അഖീദയിലേക്ക് പോകരുത് എന്നൊരു നിർബന്ധം അവിടുത്തെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമർ ആയാതുൻ മിൻ ആയാതില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. തീർച്ചയായും സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ആരുടെയെങ്കിലും മരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടോ ഒരിക്കലും അതിന് ഗ്രഹണം സംഭവിക്കുകയില്ല എന്നൊരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ സഹോദരങ്ങൾ, ഇതാണ് പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന വർഷം നടന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യമായി ഇമാം ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ തന്റെ ഉർജൂസയിൽ പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, വൽ ബജലി അസ്ലമ വസ്മുഹു ജരീർ. പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന വർഷം നടന്നിരിക്കുന്ന രണ്ടാമത്തെ സംഭവം ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണമാണ്. ഹിജ്റ 10 വർഷം റമദാൻ മാസത്തിലാണ് മഹാനായ ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹം വളരെ മഹത്വമുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗസ് ഗോത്രക്കാരിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനായി അദ്ദേഹത്തെ നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗസ് ഗോത്രത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി ജരീർ ഇബ്ൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. മൂന്നാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പറഞ്ഞു, വഹജ്ജ ഹജ്ജത്തൽ വദാഇ ഖാരിനൻ വവഖഫൽ ജുമഅത ഫീഹ ആമിന വഅൻസലത് ഫിൽ യൗമി ബുശ്റ ലകും അൽയൗമ അക്മൽതു ലകും ദീനകും. അതിനുശേഷം മൂന്നാമത്തെ സംഭവം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ കുറിച്ചാണ്. പ്രവാചകന്റെ ജീവിതം പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം, അവിടുത്തെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതാണ് ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാ വിടവാങ്ങൽ ഹജ്ജ് എന്നർത്ഥം. വിടവാങ്ങൽ ഹജ്ജ് എന്ന പേരിലാണ് ആ ഹജ്ജ് അറിയപ്പെടുന്നത്. കാരണം ഈ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ സംസാരം നടത്തിയിരുന്നു. ജനങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നത് പോലെ, തന്റെ വേർപാടിന്റെ സൂചനകൾ നൽകുന്നത് പോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജിൽ സംസാരിച്ചു. അതിൽ പ്രവാചകൻ പറഞ്ഞ വരികളിലാണ്, വരികളിൽപ്പെട്ടതാണ്, ഫഇന്നി ലാ അജ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി. ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന അവസാന ഹജ്ജ് ആയിരിക്കും ഇത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഹജ്ജ് അറിയപ്പെട്ടത് ഹജ്ജത്തുൽ വദാ എന്ന പേരിലാണ്. ഈ ഹജ്ജ് അറിയപ്പെട്ടത് ഹജ്ജത്തുൽ വദാ എന്ന പേരിലാണ്. ദുൽഖാദ മാസം അവസാനിക്കാൻ ഏകദേശം 5 ദിവസം ബാക്കി നിൽക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടത്. പ്രവാചകൻ ഹജ്ജ് ചെയ്ത ആ വർഷത്തിൽ മുസ്ലിമീങ്ങളല്ലാതെ വേറെ ആരും ഹജ്ജ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞിരുന്നു മുഷ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. മുഷ്രിക്കീങ്ങൾ വസ്ത്രം ധരിക്കാതെയാണ് കഅബക്ക് തവാഫ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹിജ്റ 9 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്യുന്നത് വിലക്കി. ഹിജ്റ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അന്ന് മുസ്ലിമീങ്ങൾ മാത്രമാണ് ഹജ്ജ് ചെയ്തത്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച, ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, വഹജ്ജ ഹജ്ജത്തൽ വദാഇ ഖാരിനൻ. പ്രവാചകൻ ഹജ്ജ് ചെയ്തത് ഖാരിനായിട്ടാണ്. പ്രവാചകൻ ഹജ്ജ് ചെയ്തത് ഖാരിനായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജിന് 3 രൂപങ്ങളുണ്ട്. ഖിറാൻ, ഇഫ്റാദ്, തമത്വ. ഖിറാൻ, ഇഫ്റാദ്, തമത്വ, അതിലേറ്റവും മഹത്വമുള്ളത് ശരിയായ അഭിപ്രായം അനുസരിച്ച് തമത്വ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഏതാണെന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഖിറാൻ ആണോ എന്താണെന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് ഖിറാനായിട്ടാണ്, ഖാരിനായിട്ടാണ്. ഹജ്ജും ഉംറയും ചെയ്തു എന്നർത്ഥം. അതിന്റെ അധികം വിശദീകരണം ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഹജ്ജ് ഏതാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബുൽ ഇസ് റഹിമഹുള്ള തെരഞ്ഞെടുത്തിരിക്കുന്ന അഭിപ്രായം അവിടുന്ന് ഹജ്ജ് ചെയ്തത് ഖാരിനായിട്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറഞ്ഞു, ഇന്നഹു അഹ്റമ ഖാരിന ലിബിദഅത്തിൻ വഅശ്രീന ഹദീസൻ സ്വഹീഹത്തൻ സരീഹത്തൻ ഫീ ദാലിക്. 20-ൽ അധികം ഹദീസുകൾ നമുക്ക് വ്യക്തമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ഖിറാൻ ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ഖിറാൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, വവഖഫൽ ജുമഅത ഫീഹ ആമിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത ആ വർഷത്തിൽ അറഫ വന്നിരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത വർഷത്തിൽ അറഫ ദിനമുണ്ടായിരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അവിടെ വെച്ചാണ് വഉൻസിലത് ഫിൽ യൗമി ബുശ്റ ലകുമുൽ യൗമ അക്മൽതു ലകും ദീനകുമു. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, അൽയൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലകുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിപ്പിച്ചത്. അഥവാ ഈ ദീൻ പൂർണ്ണമാണ്, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇത് സമ്പൂർണമാണ്, മറ്റൊരു ദീനിന്റെ ആവശ്യമില്ല എന്ന ആശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിലെ 3-ാം വചനം അവതരിപ്പിച്ചിരിക്കുന്നത് അറഫ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോഴാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായി നമുക്ക് സഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന വർഷം ഹജ്ജിന് വന്നു. ദുൽഖഅദ മാസം തീരാൻ 5 ദിവസം ബാക്കി നിൽക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നത്. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നു ദീനിനെ അല്ലാഹു പൂർത്തീകരിച്ചു എന്ന് പറയുന്ന സൂറത്തുൽ മാഇദയിലെ 3-ാം വചനം അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതാണ് പ്രവാചകന്റെ ഹജ്ജിനെ കുറിച്ച് ചെറിയൊരു കാര്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തുള്ളൂ. പ്രവാചകൻ അവിടുത്തെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. 4 ഉംറ ചെയ്തിട്ടുണ്ട്. 4 ഉംറയും ഒരു ഹജ്ജുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. 4 ഉംറ ഏതൊക്കെയാണ്? 1 ഉംറത്തുൽ ഹുദൈബിയ, 2-ാമത്തേത് ഉംറത്തുൽ ഖളാ, 3-ാമത്തേത് ഉംറത്തുൽ ജിഇറാന, 4-ാമത്തേത് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ കൂടെ പ്രവാചകൻ ഉംറ ചെയ്തിരുന്നു. ഈ 4 ഉംറകളാണ് അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് 3-ാമത്തെ സംഭവമായി പറഞ്ഞത്. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, വമൗതു റൈഹാനത ബഅദ ഔദിഹി വത്തസ്ഉ ഈഷ്ന മുദ്ദത മിൻ ബഅദിഹി. ഇവിടെ 2 കാര്യമാണ് പരാമർശിച്ചിട്ടുള്ളത്. 1, റൈഹാനയുടെ വഫാത്തിനെ കുറിച്ച്. 2-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 9 ഭാര്യമാർ ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ച്. ഈ 2 കാര്യങ്ങളാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പരാമർശിച്ചത്. അത് രണ്ടും ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഏകദേശം ബന്ധമുള്ളത് തന്നെയാണ്. ആദ്യമായി റൈഹാനത്ത് ബിൻ സെയ്ദിന്റെ വഫാത്ത്, റൈഹാനത്ത് ബിൻ സെയ്ദിന്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീകളിൽ പെട്ടവരാണ് റൈഹാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീകളിൽ പെട്ടവരാണ് റൈഹാന. ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ പെട്ടതാണ് റൈഹാന എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീയായിരുന്നു റൈഹാന. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നു, അൽ മഅറൂഫു അന്നഹാ മിൻ സറാരിഹി വഇമാഇഹി വല്ലാഹു അഅലം. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് റൈഹാനത്ത് ബിൻത് സെയ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീകളിൽ പെട്ടവരാണ്, പ്രവാചകന്റെ ഭാര്യമാരിൽ പെട്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീകളിൽ പെട്ടവരാണ്, പ്രവാചകന്റെ ഭാര്യമാരിൽ പെട്ടവരല്ല. ഇവിടെ പറഞ്ഞു, വമൗതു റൈഹാനത ബഅദ ഔദി, പ്രവാചകൻ ഹജ്ജ് ചെയ്ത് തിരികെ വന്നതിന് ശേഷമാണ് റൈഹാന മരണപ്പെട്ടത് എന്ന്. 2 രൂപത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. ഹജ്ജത്തുൽ വദാഇന് മുമ്പാണെന്നും ഹജ്ജത്തുൽ വദാഇന് ശേഷമാണെന്നും അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷം ഇവിടെ സൂചിപ്പിച്ച കാര്യം, വത്തിസ്ഉഇഷ്ന മുദ്ദത മിൻ ബഅദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 11 ഭാര്യമാരായിരുന്നു. അതിൽ 2 ആളുകൾ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ മരണപ്പെട്ടു. ഖദീജത്ത് ബിൻത് ഖുവൈലിദും സൈനബ് ബിൻത് ഖുസൈമയും റളിയല്ലാഹു അൻഹുമ. ഖദീജത്ത് ബിൻത് ഖുവൈലിദും സൈനബ് ബിൻത് ഖുസൈമയും അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ മരണപ്പെട്ടു. ബാക്കിയുള്ള 9 ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്തും ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത് ആരാണെന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മൈമൂന റളിയല്ലാഹു അൻഹയാണ്.
മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഉമ്മു സലമയാണ് എന്നിങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ്. അതാണ് ഈ കിതാബിൽ അവസാനമായി പരാമർശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച്. അത് ഇൻഷാ അള്ളാഹ് നമുക്ക് വരുന്ന ദർസിൽ അത് പരാമർശിക്കാം. ഇൻഷാ അള്ളാഹ് അതോടുകൂടി നമ്മുടെ ദർസ് അവസാനിക്കും, ഈ കിതാബ് അവസാനിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പഠിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ഉടപാഠം ഉൾക്കൊള്ളാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.